അധ്യായം രണ്ട്. ഗോളിമരത്തിനു മുകളിലെ ഏറുമാടത്തിൽ പുരുഷൻ നീണ്ടു നിവർന്നു കിടന്നു. ചെറുകാറ്റുകളുടെ തണുത്ത കൈകൾ കൂടെ കൂടെ വന്ന് അയാളെ തഴുകി. ഒരു അണ്ണാൻ ചിലച്ചുകൊണ്ട് ചാടിച്ചാടി വന്നു. ക്ഷേമം അന്വേഷിക്കാനെന്ന വിധം അത് ഇടയ്ക്കിടെ വരുന്നുണ്ട്. തല അല്പം പൊന്തിച്ച് വിളറിയ ഒരു ചിരി അയാൾ അണ്ണാന് നൽകി. അണ്ണാൻ പുരുഷൻ്റെ കാലിലെ ചൂണ്ടുവിരലിൻ്റെ അറ്റം ഇരു കൈകൾ കൊണ്ടും പിടിച്ച് സ്നേഹത്തോടെ ചുംബിച്ചു. പിന്നെ മറ്റു വിരലുകൾ ഒന്നൊന്നായി സ്പർശിച്ചു. അയാൾ എണീറ്റിരുന്നു. ഏറുമാടത്തിലെത്തുമ്പോഴൊക്കെ ഓടി വരാറുള്ള അണ്ണാനാണ്. കാണുന്നേരം അയാൾ ശുഗൻ എന്ന് വിളിക്കും. അത് കേൾക്കുമ്പോൾ ശുഗൻ്റെ ഉത്സാഹം കൂടും. പരിഭ്രമമില്ലാതെ അയാളുടെ ശരീരത്തിൽ പിടിച്ചു കയറും. അണ്ണാൻ ഒറ്റയ്ക്കായിരുന്നു. നിനക്കെന്താ ഒരു കൂട്ടുപോലുമില്ലാത്തത് എന്ന് ചോദിക്കുമ്പോഴൊക്കെ അവൻ നിശബ്ദനാകും. കുറേ നേരത്തേക്ക് ഒന്നും മിണ്ടില്ല. കൈനീട്ടി അയാൾ പതുക്കെ അണ്ണാൻ്റെ മുതുകിൽ തലോടിക്കൊണ്ടിരുന്നു. അതുവരെ കേൾക്കാത്തൊരീണത്തിൽ അണ്ണാൻ ചിലച്ചു. എന്തിനാണിങ്ങനെ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ പുരുഷന് തോന്നി. അയാൾ തലയാട്ടി. ഒന്നുമില്ല, ഒന്നുമില്ല. സ്വന്തം ശരീരത്തിലേക്ക് പുരുഷൻ ഉദാസീനമായി കണ്ണു പായിച്ചു. ഇന്നലെ പറ്റിയ ചൂരൽപ്പൊടികളിൽ സായാഹ്ന സൂര്യൻ ചെറുതായി മിന്നുന്നുണ്ട്. അത് തുടച്ചു കളയാൻ പോലും അയാൾ ശ്രമിച്ചില്ല. ഒരു പഴന്തുണി കഷ്ണം കൗപീനം പോലെ ഉടുത്തതായിരുന്നു പുരുഷൻ്റെ വേഷം. കാട്ടിൽ കഴിയാൻ തുടങ്ങിയതിൽ പിന്നെ ഇങ്ങനെയാണ്. തലമുടി കൊഴുത്ത് കഴുത്തിനു പിന്നിലേക്ക് വളർന്നു. വെട്ടിയൊതുക്കാത്ത നീണ്ട താടിരോമങ്ങൾ കാടുപോലെയായി. ഏറുമാടം പുരുഷൻ തന്നെ പണിതതായിരുന്നു. മുളയും ചൂരലും മുകളിലെത്തിക്കാൻ സ്ത്രീയും സഹായിച്ചു. ഏറുമാടത്തിന് യോജിച്ച മരം അന്വേഷിച്ച് ജടധാരിമലയിലെ കാട്ടിലൂടെ അലഞ്ഞു നടക്കുമ്പോഴാണ് ആ കൂറ്റൻ ആൽമരം കണ്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആരും ആകൃഷ്ടരാകുന്ന ഒരു വാസ്തുശില്പം പോലെ തോന്നിച്ചു ആ മരം. കണ്ട മാത്രയിൽ അതിന് നാഗമരം എന്നൊരു പേരും പുരുഷൻ്റെ നാവിൽ നിറഞ്ഞു. തലകീഴായി തൂങ്ങിക്കിടക്കുന്ന നാഗങ്ങളെപ്പോലെ നൂറായിരം വേരുകൾ ആൽമരത്തിനുണ്ടായിരുന്നു. ശിഖരങ്ങളിലും തടിയിലുമെല്ലാം ചുറ്റിപ്പിടിച്ച് കയറുന്ന പാമ്പുകൾ പോലെ എണ്ണമറ്റ ചെറു ശാഖകളും. പാമ്പുകൾ ഒന്നിച്ച് പത്തിവിരിച്ച വിധം ആലിലകൾ ആകാശത്തിലേക്ക് തലനീട്ടി ഓരോ കാറ്റിലും ഇളകി വിറച്ചു. അതിപുരാതന കാലത്ത് ആൽത്തറ ഉണ്ടായിരുന്നതിൻ്റെ ഓർമ്മയായി കാലപ്പഴക്കമുള്ള കുറേ കല്ലുകൾ ചുറ്റും ചിതറിക്കിടന്നിരുന്നു. അവയ്ക്കിടയിൽ അരയാലിലകളുടെ വലിപ്പമുള്ള കരിങ്കൽ കഷ്ണങ്ങളും. അതെല്ലാം ഏതോ കാലം തകർത്തെറിഞ്ഞ നാഗപ്രതിഷ്ഠകളായിരുന്നു. മരച്ചിലകൾ കിലുങ്ങുന്ന ഒച്ച കേട്ട് പുരുഷൻ തിരിഞ്ഞു നോക്കി. മരക്കൊമ്പുകളിലൂടെ അതിവേഗം കുതിച്ചു വരികയാണ് ആ കുരങ്ങൻ. സുഗ്രീവൻ, അതും അയാളിട്ട പേരാണ്. താൻ കാട്ടിലിറങ്ങിയാൽ ചിലപ്പോൾ അവനും കൂട്ടിനെത്തും. സുഗ്രീവനും ഒറ്റയ്ക്കായിരുന്നു. ഇണ ഉണ്ടായിരുന്നില്ല. കൈവിരലുകളിൽ ചുരുട്ടിപ്പിടിച്ച തൊണ്ടിപ്പഴം സുഗ്രീവൻ പുരുഷന് നീട്ടി. കറുത്തു ചുവന്ന പഴം. അയാൾ കൈനീട്ടിയില്ല. നിർബന്ധിക്കുന്ന വിധം അവൻ ശബ്ദമുണ്ടാക്കിയപ്പോൾ അയാൾ കൈനീട്ടി. വെറുതെ കയ്യിൽ വെച്ചിരുന്നു. കഴിക്കാൻ തോന്നിയില്ല. പട്ടിണി കിടന്ന് ചാകാനാണോ ഭാവം? സുഗ്രീവൻ ഒച്ചയിട്ടു. അതിൻ്റെ അർത്ഥം അങ്ങനെയാണെന്ന് പുരുഷന് തോന്നി. പക്ഷേ അയാൾ മിണ്ടിയില്ല. വിശപ്പില്ലാഞ്ഞിട്ടല്ല, ഇന്നലെ മുതലേ ഒന്നും കഴിച്ചിട്ടില്ല. സ്ത്രീയോട് കലഹിച്ച് നേരെ കയറി വന്നത് ഏറുമാടത്തിലേക്ക്. ഒരേ കിടപ്പായിരുന്നു. പെട്ടെന്ന് മുന്നറിയിപ്പിൻ്റെ ശബ്ദത്തിൽ അണ്ണാൻ ചിലച്ചു. സുഗ്രീവൻ താഴോട്ട് നോക്കി മുരളാൻ തുടങ്ങി. കാടനക്കം കേട്ട ദിക്കിലേക്ക് പുരുഷൻ നോക്കി. വള്ളിത്തലപ്പുകൾ വകഞ്ഞു നീക്കി സ്ത്രീ കുന്നുകയറി വരികയാണ്. ലക്ഷ്യം ആൽച്ചോടാണെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് അയാൾ നിവർന്നു കിടന്നു. താഴെ നിന്ന് കുറേ നേരം വിളിച്ച് സഹികിടുമ്പോൾ തിരിച്ചു പോയിക്കൊള്ളും, അയാൾ വിചാരിച്ചു. പക്ഷേ സ്ത്രീ വിളിച്ചില്ല. സാഹസികമായി മുകളിലേക്ക് കയറി വന്നു. ഏറുമാടത്തിൻ്റെ ഉള്ളിലേക്ക് വന്ന് ഒരു മൂലയിലിരുന്നു. പുരുഷൻ എല്ലാം അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ണ് തുറക്കാതെ കിടന്നു. അവൾ കുലുക്കി വിളിച്ചു. നീ ഇറങ്ങി വാ, ഒറ്റയ്ക്ക് എനിക്ക് ജീവിക്കാനാവില്ല. അവളുടെ ശബ്ദത്തിൽ കുറ്റബോധവും ദുഃഖവും തളം കെട്ടിയിരുന്നു. കണ്ണുകൾ പകുതി തുറന്ന് മയമില്ലാതെ അയാൾ ചോദിച്ചു. നിനക്ക് കൂട്ടുണ്ടല്ലോ, പിന്നെ ഞാനെന്തിന്? യാചനാസ്വരത്തിൽ അവൾ പറഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്കൂ. കുഞ്ഞു പിച്ചുവെച്ച് നടക്കുമ്പോൾ ഒരു അനാഥാലയത്തിൽ ഞാനതിനെ കൊണ്ടുവിടാം. ആ കുഞ്ഞിൻ്റെ ദേഹം നിറയെ വ്രണങ്ങളാണ്. കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. പുരുഷൻ മുഖമുയർത്തി. അവളുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ അയാൾ ഉലഞ്ഞു. മനസ്സ് നൊന്തു. അതിന് തന്തയും തള്ളയും ഒന്നുമില്ലേ? ഇല്ല, അച്ഛൻ അന്നേ തൂങ്ങിച്ചത്തു. 4 ദിവസം മുമ്പ് അമ്മയും. ചന്തയിലേക്ക് പോകുമ്പോഴാണ് ആ കുടിലിൻ്റെ മുന്നിൽ ഒരാൾക്കൂട്ടം കണ്ടത്. ചെന്നു നോക്കിയപ്പോൾ കുഞ്ഞ് വരാന്തയിൽ കിടക്കുന്നു. അമ്മ കഴുക്കോലിൽ തൂങ്ങിയാടുന്നു. ശവമെടുത്തപ്പോൾ ആണുങ്ങളെല്ലാം എണീറ്റ് ശവത്തിന് പിന്നാലെ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ പെണ്ണുങ്ങളും ഓരോരുത്തരായി പോകാൻ തുടങ്ങി. ഒടുവിൽ ഞാനും ആ കുഞ്ഞും മാത്രം ബാക്കിയായി. കുറുക്കനോ മറ്റോ കടിച്ചു കൊണ്ടുപോയാലോ? ചുറ്റും കാടാണ്, അതിനെ ഒറ്റയ്ക്കിട്ട് വരാൻ എനിക്കായില്ല. തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം. അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു കുടിലും കയറരുത്, ഒരു മനുഷ്യനുമായും സംസാരിക്കരുതെന്ന്? നീ കരാർ ലംഘിച്ചു. അയാൾ പുരുഷൻ്റെ കൈ പിടിച്ച് യാചിച്ചു. മറന്നിട്ടല്ല, ഞാൻ വീടുകളിൽ കയറുകയോ മിണ്ടുകയോ ചെയ്യാറില്ല. ഇത് പക്ഷേ എന്തോ പന്തികേട് കണ്ടപ്പോൾ അറിയാതെ കയറിപ്പോയതാണ്. അതൊരു പൊടിക്കുഞ്ഞാണ്, അതിനെ മനുഷ്യനൊപ്പം കൂട്ടരുത്. ഏതെങ്കിലും മൃഗത്തിൻ്റെ കുഞ്ഞാണെന്ന് കരുതിയാൽ മതി. വളർത്തി വലുതാക്കാനുള്ള മോഹമൊന്നും എനിക്കില്ല. നീ വീട്ടിലേക്ക് വാ. അയാൾ അവൾ കൈ പിടിച്ചു വലിച്ചു. അല്പം അയഞ്ഞുവെങ്കിലും പുരുഷൻ ഉദ്ധീരണം ചെയ്തു, വയ്യ, മനുഷ്യനെ മാത്രമല്ല മനുഷ്യക്കുഞ്ഞിനെയും എനിക്ക് സഹിക്കാനാവില്ല. സ്ത്രീ അപേക്ഷിച്ചു, എന്നോട് അല്പം കൂടി ദയ കാണിക്കൂ. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, കുഞ്ഞിനെ നീ കാണാനിടവരില്ല. പിന്നിലെ ചായപ്പിൽ ഞാനതിനെ കിടത്തിക്കൊള്ളാം. അവൾ വീണ്ടും കൈപിടിച്ചു, വാ നമുക്ക് പോകാം. കാഴ്ചകൾ കണ്ടുനിന്ന് സുഗ്രീവനും ശുഗനും പോകൂ പോകൂ എന്ന അർത്ഥത്തിൽ കൂറ്റുണ്ടാക്കി. പുരുഷന് വഴങ്ങാതിരിക്കാനായില്ല. നിശബ്ദനായി താഴെ ഇറങ്ങി അവൾക്ക് പിന്നാലെ നടന്നു. പകുതി ദൂരമായപ്പോൾ അയാൾ മൗനം ഭേദിച്ചു. നീ വേഗം ചെന്ന് കുഞ്ഞിനെ ചായപ്പിലേക്ക് മാറ്റ്, എനിക്ക് കാണേണ്ട അതിനെ. അവളുടെ ചുണ്ടിൽ ചെറിയ ചിരി തെളിഞ്ഞു. ചായപ്പിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നടക്കുമ്പോൾ അഞ്ചാറ് കൊല്ലം മുമ്പ് അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന മറ്റൊരു കഠിനമായ ദിവസത്തിൻ്റെ ഓർമ്മകൾ അവളിൽ നിറഞ്ഞു. അതിൻ്റെ ഒഴുക്കിൽപ്പെടാതെ വേഗം കരകയറിക്കൊണ്ട് അവൾ സ്വയം ശാസിച്ചു, വേണ്ട, ഓർമ്മകളൊന്നും പാടില്ല, അതാണ് കരാർ. പൊക്കിൽക്കൊടി പോലെ പഴയ കാലമെല്ലാം മുറിച്ചു മാറ്റിയതാണ്.